പരഗ്രന്ഥാൻകൈർവ പരമശിവ ജാനേ പരമതഃ. ഹേ പരമശിവ, ഹേ ഭഗവാൻ, എനിക്ക് വേറെ ഒരു മതവും അറിയില്ല, എനിക്ക് വേറെ ഒരു ഗ്രന്ഥമോ പുസ്തകമോ ശാസ്ത്രമോ ഒന്നും വേണ്ട, ഒരേ ഒരു പ്രാർത്ഥനയെ ചിത്രത്തിലുള്ളൂ. എന്താണ്? മനസ്തേ പാദാബ്ജേ നിവസത്തു. മനസ്സ് സദാ ചഞ്ചലമായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു, നമ്മൾ പിടിച്ചാലൊന്നും നിൽക്കില്ല. മനസ്സിന്റെ സ്വഭാവമേ ചഞ്ചലത്വമാണ്. ചഞ്ചലമായിട്ടിരിക്കരുത്, ശാന്തമായിട്ടിരിക്കുക, അത് മനസ്സിന്റെ നേച്ചറേ അല്ല ശാന്തമായിട്ടിരിക്കുക എന്ന് പറയുന്നത്. ചഞ്ചലത്വം മനോധർമ്മ എന്നാണ്. അഗ്നി തൊട്ടാ ചുടും, അഗ്നിയുടെ ധർമ്മം ചൂടാണ്. അതുമാതിരി മനസ്സിന്റെ ധർമ്മം ചഞ്ചലത്വമാണ്, അത് ഓടിക്കൊണ്ടേയിരിക്കും. ആ മനസ്സിന് എന്തുകൊണ്ടാ മനസ്സ് ഓടുന്നത് നോക്കിയാൽ, മനസ്സിന് പലയിടത്തും അതിന് ഇഷ്ടപ്പെടുന്ന വസ്തുക്കളെയൊക്കെ കണ്ടിട്ട് അങ്ങോട്ടേക്കൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ മനസ്സ് ഭഗവാനിൽ രമിക്കണമെങ്കിൽ അതിന് ഭഗവാനോട് പ്രീതി തോന്നിയാൽ നാച്ചുറലായിട്ട് സഹജമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോയിക്കൊള്ളും മനസ്സ്. അശ്രമം. അപ്പൊ മനസ്സ് പോവാനുള്ള കാരണം എവിടെയെങ്കിലും ഒരു വിഷയത്തിൽ പോകണമെന്ന് വെച്ചാൽ മനസ്സ് അവിടെ പ്രീതിയുള്ളത് കൊണ്ടാണ് ആ വിഷയത്തിന് നേരെ മനസ്സ് പോകുന്നത് അല്ലെ. നമ്മൾ തന്നെ നോക്കിയാൽ മതി, പലർക്കും പല വിഷയത്തിനോടായിരിക്കും പ്രീതി. ഒരമ്മയുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് മകൻ എവിടെയെങ്കിലും പുറത്തു പോയി എന്ന് വെച്ചാല് എപ്പോഴും ചിന്തയായിരിക്കും, മകൻ എപ്പോ വരുമോ എപ്പോ വരുമോ. ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടി എപ്പോ വരുമോ ഇതേ ചിന്തയായിരിക്കും. പുതിയതായിട്ടൊരു സ്കൂട്ടർ വാങ്ങിയിരിക്കുന്നു, സ്കൂട്ടർ എടുത്തുകൊണ്ട് പുറത്തു പോയാൽ വേണ്ടാത്ത വിചാരങ്ങളൊക്കെ വരും. എവിടെയെങ്കിലും പോയി ആക്സിഡന്റ് ആവോ എന്തെങ്കിലും ആവോ ഇതേ വേവലാതി. വന്നോ വാച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ മകനെക്കുറിച്ച് അമ്മയ്ക്ക് ചിന്തിക്കാനായിട്ട് എന്തെങ്കിലും ശ്രമമുണ്ടോ അവിടെ? ഏതെങ്കിലും വിധത്തിൽ ശ്രമമുണ്ടോ? കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നിട്ട് മകൻ പോയതിനെ കുറിച്ച് മെനക്കെട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. വേണ്ടാന്ന് വെച്ചാൽ ആ ചിന്തയെ വരുള്ളൂ. അതെങ്ങനെയാ ഉണ്ടായത്? അവിടെ പ്രീതിയുള്ളതുകൊണ്ടാണ്. അവിടെ പ്രിയമുള്ളതുകൊണ്ട് മനസ്സ് സഹജമായിട്ട് അങ്ങോട്ട് പോകുന്നു. അത് ഈ പ്രാർത്ഥനയില് ഈ ഏഴാമത്തെ ശ്ലോകത്തില് പറയുന്നത് എന്താ? ഭഗവാനെ, അതുമാതിരി ഒരു പ്രീതി എനിക്ക് തരുമെന്ന്, അതുമാതിരി ഒരു പ്രിയം അങ്ങയോടെ എനിക്ക് ഉണ്ടായാല് എന്റെ മനസ്സ് വേറെ ഒരിടത്തും പോവില്ല. തേ പാദാബ്ജേ നിവസതു. അങ്ങയുടെ പാദപത്മത്തില് ഈ മനസ്സ് നിൽക്കട്ടെ. മനസ്തേ പാദാബ്ജേ നിവസതു. മനസ്സ് കുറച്ചു നേരം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു എന്ന് വരും. പല സാധകന്മാർക്കും ഭഗവത് പരമായിട്ട് ജീവിതം നയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു കുഴപ്പം എന്താന്ന് വെച്ചാല്, ഒരു വീക്ക്നെസ് നമുക്കൊക്കെ ഉണ്ട്. നമ്മൾ എന്തോ പൂജ ചെയ്യണു, ജപിച്ചുകൊണ്ടിരിക്കണു, അല്ലെങ്കിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കണു എന്ന് വെച്ചാല് ആരെങ്കിലും നമ്മളെ കാണണം എന്ന് വരും, അടുത്ത വീട്ടിലുള്ളവർ വരും, അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ളവർ എവിടെന്നെങ്കിലും ഒരാൾ വരും. എനിക്ക് ബോറടിക്കണു, ഒന്ന് സംസാരിച്ചിട്ട് പോവാന്ന് പറഞ്ഞ് വന്നു. വന്ന് കയറി കഴിഞ്ഞാല് നമ്മളുടെ ഒരു എന്താ എത്തിക്വേറ്റ്, സോഷ്യൽ എത്തിക്വേറ്റാണ്. എങ്ങനെയാ അവരെ ഞാൻ ജപിക്കുകയാണ്, പൂജ ചെയ്യാണ്, പാരായണം ചെയ്യണമെന്ന് പറയാ, അതുകൊണ്ട് അവരോട് കുറച്ചു നേരം സംസാരിച്ച് കളയാന്ന് പറയും. അയാളാണെങ്കിൽ ഇരുന്ന് രണ്ടു മണിക്കൂർ കഴുത്തിറക്കും, അവിടെ എണീറ്റ് പോവുകയില്ല. അപ്പൊ അയാളോട് പറയാൻ പഠിച്ചിട്ട് എന്ത് ചെയ്യും? അയാൾ പറയുന്നതിനൊക്കെ എസ് എസ് എന്ന് പറഞ്ഞ് കുറെ നേരം അയാളുടെ കൂട്ടത്തിൽ സംസാരിക്കാൻ തുടങ്ങും. കുറെ കഴിഞ്ഞാല് വാചോ വിഗ്ലാപനം എന്നാണ് പറയുന്നത്, വാക്കിനെ മലിനപ്പെടുത്തുക എന്നാണ്. കുറെ നേരം കഴിഞ്ഞാൽ സംസാരിച്ച് അയാളുടെ വഴിക്കൊക്കെ പോയി അയാൾ പറയണതൊക്കെ കേട്ട് കുറെ കഴിയുമ്പോഴാണ് നമ്മൾ ഏത് മൂഡിലിരുന്നു എവിടെ എത്തിയിരിക്കണമെന്നറിയാം. ഭഗവത് വിഷയങ്ങളായിട്ട് സംസാരിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ടാവും? വചസ് ഭഗവാനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമുക്ക് അത്ര പ്രീതി ഭഗവാനോട് ഉണ്ടാവണം. മനസ്തേ പാദാബ്ജേ നിവസതു വചഃ സ്തോത്ര ഭണിതൗ. ഈ വാക്ക് അങ്ങയെക്കുറിച്ച് സ്തുതിച്ചുകൊണ്ടേയിരിക്കട്ടെ, ഭഗവത് കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ എന്നാണ്. മഹാത്മാക്കളൊക്കെ അതിൽ വളരെ നിഷ്ഠയുള്ളവരായിരുന്നു. അതല്ലാതെ അവർ വേറെ കാര്യങ്ങൾ പറയില്ല എന്നാണ്. ശ്രീരാമകൃഷ്ണദേവൻ അദ്ദേഹത്തിന്റെ ദക്ഷിണേശ്വരത്ത് അദ്ദേഹത്തിന്റെ അമ്പലത്തിനടുത്തിരിക്കുന്ന ആ റൂമിലേക്ക് അവിടെ പോയി കഴിഞ്ഞാല് ഒരിക്കലും ഒരാൾ വന്ന് എന്തോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങയുടെ ഗൃഹം എവിടെയാണ്, പത്നി ആരാണ് എന്നൊക്കെ ഇങ്ങനെ ലോകവിഷയങ്ങൾ എന്തൊക്കെയൊക്കെയോ ചോദിച്ചുകൊണ്ടിരുന്നു അയാള്. അദ്ദേഹം കുറച്ചു നേരം ക്ഷമിച്ചിരുന്നു, രണ്ടോ മൂന്നോ മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് ഉടനെ അദ്ദേഹം പറഞ്ഞു, നോക്കൂ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, തെറ്റൊന്നും ധരിക്കരുത്, എനിക്കിവിടെ ലൗകികമായ കാര്യങ്ങളൊന്നും കേൾക്കാൻ താല്പര്യമില്ല, ഭഗവാനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം, ഇല്ലെങ്കിൽ അങ്ങേക്ക് പോവാം, അതല്ലാത്ത വിഷയങ്ങൾ താല്പര്യമില്ല എന്നാണ്. എന്നിട്ട് അയാൾ എണീറ്റ് പോയി, അയാൾ ദേഷ്യപ്പെട്ട് എണീറ്റ് പോയപ്പോ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ഗംഗാജലം കൊണ്ടുവന്ന് അവിടെ തെളിച്ചു അത്രേ. അയാൾ ഇരുന്നിരുന്ന സ്ഥലത്ത് കുറച്ച് ഗംഗാജലം കൊണ്ടുവന്ന് തെളിച്ചു എന്നാണ്. വാക്ക് ഭഗവാൻ നമുക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാനാ തന്നിരിക്കുന്നത്. വാക്ക് തേജസ്സാണ് എന്നാണ്. തേജോമയീ വാക്, ശാന്തോഗ്യോപനിഷത്ത് വേദം തന്നെ പറഞ്ഞു, തേജോമയീ വാക്ക് എന്നാണ്. വാക്ക് തേജസ് സ്വരൂപമാണെന്നാണ്. വാക്കിനെ മലിനപ്പെടുത്തുക, വാക്കിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളത് വലിയ ആപത്ത് ഉണ്ടാക്കി വെക്കും. പിൽക്ക മെല്ലെ മെല്ലെ നമുക്കറിയില്ലാതെ എങ്ങനെയാ നമ്മളെ ചോട്ടിലേക്ക് വലിച്ചോണ്ട് പോകുന്നതെന്ന്. നമ്മൾ വിചാരിക്കുന്ന ഈ വാക്കോ കുറച്ച് സംസാരിച്ചത് കൊണ്ട് എന്ത് തെറ്റ് വന്നു പോയി, കുറച്ച് ചീത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് തെറ്റ് വന്നു പോയി. വാക്ക് എന്നുള്ളത് നമ്മളുടെ അന്തരംഗത്തിലിരിക്കുന്ന വാസനകളുടെ സ്ഥൂലമായ എക്സ്പ്രഷനാണ് വാക്ക്. ദ ഗ്രോസ് എക്സ്പ്രഷൻ ഓഫ് അവർ സട്ടിൽ ഫീലിംഗ്സ്, അതാണ് വാക്കായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇത് നമുക്ക് അറിയണില്ല. നമ്മൾ വാക്ക് എന്തോ സ്ഥൂലമായ ഒരു അത് നമ്മളെ ബാധിക്കണില്ല എന്നൊക്കെ നമ്മൾ ധരിക്കുന്നു. വാക്ക് വളരെ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നാണ്. വായ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട ഒരു വസ്തുവാണ് നമുക്ക് ഈ വാക്ക് എന്നുള്ളത്. വിഷ്ണു സഹസ്രനാമ ഭാഷ്യത്തില് ഒരു ശ്ലോകം കോട്ട് ചെയ്യുന്നുണ്ട് ശങ്കരാചാര്യ സ്വാമി. ഏതൊരുത്തന്റെ നാവ് ഭഗവത് നാമത്തിനെ പറയുന്നില്ലയോ, ഭഗവത് സ്തുതി ചെയ്യുന്നില്ലയോ, ആ നാവ് അത് നാവല്ല, അയാളുടെ വായ ഒരു വായുവല്ല, അയാളുടെ വായ വന്ന ഒരു പോടാണ് എന്നാണ്. ആ പോട്ടിന്റെ ഉള്ളിലിരിക്കുന്ന നാഗ ഒരു കാളസർപ്പമാണ് നാവ് എന്നാണ്. രസനോരകി എന്നാണ് ആ വായാവുന്ന. ഇത് ഭാഗവതത്തിൽ കുറച്ച് വ്യത്യാസമായിട്ട് ഇതേ ഒരു ശ്ലോകം വരും. ഇത് വിഷ്ണു പുരാണത്തിൽ നിന്നാണ് എടുത്ത് കോട്ട് ചെയ്തിരിക്കുന്നത്. വായ ഒരു പോടാണ്, അതിലിരിക്കുന്ന നാവ് ഒരു സർപ്പമാണ് എന്നാണ്. വാക്ക് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ അത് വലിയ അപകടത്തിൽ കൊണ്ടുപോയി എത്തിക്കുന്ന. സുഭാഷിതത്തില് ഒരു സുഭാഷിതമുണ്ട്, ഈ നാവും പല്ലും കൂടി ഒരു ചർച്ച നടന്നു അത്ര ഒരിക്കലും. അപ്പോ ഈ പല്ലിനോട് നാവിനൊരു ഒരു വല്ലാത്തൊരു സ്നേഹം, ഒരു പ്രേമം തോന്നി. അപ്പൊ ഈ നാവ് പല്ലിനോട് പറഞ്ഞു, ഹേ പല്ലേ, നീ എന്തു വലിയ കർമ്മയോഗിയാണ്, എന്തൊക്കെ മധുരമധുരമായ പലഹാരങ്ങള്, ലഡുവും ജിലേബിയും നെയ്യപ്പവും ഇതൊക്കെ എടുത്തിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അരച്ചിട്ട് നീ ഒന്നുപോലും സ്വാദ് നോക്കണില്ല, ഒക്കെ എനിക്കാണ് തരുന്നത്, ഞാനാണ് അങ്ങോട്ട് സ്വാദ് നോക്കണതൊക്കെ. പല്ലൊന്നും ആസ്വദിക്കുന്നില്ലല്ലോ, എനിക്കാണ് തരുന്നത് നീ. അപ്പൊ നിനക്ക് എന്തെങ്കിലും പ്രതിക്രിയ, ഒരു നിഷ്കൃതി ചെയ്യണം, എന്തെങ്കിലും അങ്ങോട്ട് വല്ലതും ചെയ്യണം, എനിക്ക് വലിയ ആഗ്രഹം തോന്നുന്നു, ഞാൻ എന്താ ചെയ്യേണ്ട പറയുമെന്നാണ്. പല്ല് പറഞ്ഞു, ഓൾറെഡി നീ എന്നെ കർമ്മയോഗി എന്ന് വിളിച്ചു കഴിഞ്ഞു, അപ്പൊ ഞാൻ ഫലമൊന്നും ഉച്ചിക്കുന്നില്ല, എന്നൊന്നും ചെയ്യണ്ടാപ്പാന്ന് പറഞ്ഞു. ഇല്ല, എന്നാലും എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, എന്താ ചെയ്യേണ്ട പറയൂ. വല്ലു പറഞ്ഞു, അത്ര നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഈ വഴി കൂടി പോണവരെയൊക്കെ തോന്നിയാവാസം വിളിക്കാതിരിക്കുക എന്നാണ്. നീ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോണു, അവൻ പറയണു അടിച്ച് പല്ല് കൊഴിക്കുന്നവരാണ്. പറയണത് നീയും പറഞ്ഞിട്ട് ഉള്ളിലേക്ക് വലിയും ചെയ്യണു, അവൻ അടിച്ച് പല്ല് കൊഴിക്കും. ഒരാൾ അടിച്ചു പല്ല് നാലെണ്ണം ചോട്ടിലേക്ക് വീണു എന്ന് പറയണു, നാവിന് എന്തെങ്കിലും പറ്റിയെന്ന് ആരും പറയണില്ല. ഇതി പ്രാർത്ഥയതേദന്ത ഏ ജിഹ്വേ ബഹുമാവത ത്വയാപരാധേതു കൃതേ സ്ഥാനഭ്രംശോ ഭവേന്മമ. നീ അപരാധം ചെയ്ത എന്റെ സ്ഥാനം ഭ്രംശാണ് എന്നാണ്. ഭഗവത് സ്തുതിയില് വാക്കിനെ ഉപയോഗിക്കണം. വാക്ക് നല്ലവണ്ണം ഉപയോഗിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം മനസ്സില് നല്ല ചിന്തകൾ കൊണ്ട് നിറയണം. അതാണ് മനസ്തേ പാദാബ്ജേ നിവസത്തു എന്ന് പറഞ്ഞത്. നന്നായിട്ട് ഭഗവത് വിഷയങ്ങളോ എന്ത് വിഷയങ്ങളാവട്ടെ നല്ലവണ്ണം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, മനനം ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാളെ വാക്കുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അത് വളരെ വൃത്തിയായിരിക്കും. കുറച്ചറിഞ്ഞാൽ മതി എന്നാണ്. ശങ്കരാചാര്യ സ്വാമി ഒരിടത്ത് ഏതോ ഒരു ഉപനിഷത് ഭാഷ്യത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, വളരെ കുറച്ചറിഞ്ഞാൽ മതി. ഒരാള് വളരെ കുറച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ കാര്യം പറയുമ്പോ അയാൾ നന്നായിട്ട് ചിന്തിച്ചിട്ട് മനനം ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്പവിദപി യതി ചിത്തവാൻ ഭവതി തത് ഉക്താർത്ഥ ഗ്രഹണായൈവ ശ്രോതുമിച്ഛന്തി നിപുണാഹ. അല്പവിദപി വളരെ കുറച്ചറിഞ്ഞാൽ മതി. അയാൾ യതി ചിത്തവാൻ ഭവതി എന്നാണ്. നന്നായിട്ട് മനനം ചെയ്ത് അയാളുടെ ചിത്തത്തിൽ അതുണ്ടെങ്കിൽ അയാൾ പറയണത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടാവും. കാരണം അയാൾ മനനം ചെയ്തിട്ടുണ്ട്, അയാളുടെ മനസ്സിൽ ദൃഢമായിട്ട് അയാൾ അറിഞ്ഞിരിക്കുന്നതാണ് വാക്ക് പറയണത്. അപ്പൊ മനസ്സ് ആദ്യം ഭഗവത് പാദാരവിന്ദങ്ങളിലുണ്ടെങ്കിൽ വാക്ക് പറയുന്നതൊക്കെ ഭഗവത് കാര്യങ്ങളിലായിരിക്കും. ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തില് ശ്രീകൃഷ്ണ ചൈതന്യനാവുന്നതിന് അദ്ദേഹത്തിന് പൂർവാശ്രമത്തിലെ പേര് നിമായി എന്നാണ്. അദ്ദേഹം ന്യായശാസ്ത്രം പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു, അധ്യാപകനായിരുന്നു. കുട്ടികളെയൊക്കെ ഇരുത്തിയിട്ട് അദ്ദേഹം ന്യായശാസ്ത്രം പഠിപ്പിക്കുമ്പോ ഇദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഭഗവാനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിൽ പോയി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ അദ്ദേഹം തന്നെ മറന്നിട്ട് ന്യായം പഠിപ്പിക്കും. ന്യായം എന്ന് വെച്ചാൽ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ന്യായം, വളരെ ഡ്രൈ ആണ്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഗടം പടം ഇതൊക്കെ അവരുടെ വാക്കുകളാണ്. വളരെ വിഷമം പിടിച്ചൊരു സബ്ജക്റ്റുമാണ്. അപ്പൊ ഈ ന്യായശാസ്ത്രം പഠിപ്പിക്കുകയാണ് അദ്ദേഹം. ദൂരത്തുനിന്ന് ഒരാൾ നോക്കിയത്രേ ഇയാളുടെ ന്യായശാസ്ത്രം ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളൊക്കെ കണ്ണീര് വിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മളൊരു കോളേജിൽ പോയിട്ട് മാത്തമാറ്റിക്സോ ഫിസിക്സോ പഠിക്കുന്ന ക്ലാസ്സിൽ കുട്ടികളൊക്കെ കണ്ണീര് വിട്ടുകൊണ്ടിരുന്ന എങ്ങനെയുണ്ടാവും? നർത്തനം ചെയ്യുക മാത്സ് കേട്ടിട്ട്, അങ്ങനെ ഉണ്ടാവോ? മാത്തമാറ്റിക്സ് കേട്ടിട്ട് നർത്തനം ചെയ്യുക, അല്ലെങ്കിൽ ഫിസിക്സ് കേട്ടിട്ട് ഒരു തിയറം പഠിച്ചിട്ട് നർത്തനം ചെയ്യുക ആനന്ദം കൊണ്ട്, അങ്ങനെ ഉണ്ടാവോ? ചൈതന്യ മഹാപ്രഭു ന്യായശാസ്ത്രം പഠിപ്പിക്കുന്നു ആണ് വെപ്പ്. ദൂരത്തുനിന്ന് ആളുകൾ നോക്കുമ്പോ കുട്ടികളൊക്കെ ഡാൻസ് ചെയ്യുന്നു അത്ര ക്ലാസ്സിൽ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം ന്യായം പഠിപ്പിക്കാൻ വന്ന ആൾ അതൊക്കെ മറന്നിട്ട് ഭഗവത് കഥകളൊക്കെ പറയാൻ തുടങ്ങി, ശ്രീകൃഷ്ണ കഥകളൊക്കെ പറയാൻ തുടങ്ങി, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഭഗവാന്റെ നാമവും സങ്കീർത്തനം ചെയ്യാൻ തുടങ്ങി. എല്ലാരും എല്ലാം മറന്നു, ശരീരവും മറന്നു, ഒക്കെ മറന്നു. ഇത് മനസ്സ് മുഴുവൻ ഭഗവത് പാദാരവിന്ദങ്ങളിലേക്ക് പോകുമ്പോ സ്പോണ്ടേനിയസ് ആയിട്ട് നിസർഗമായിട്ട് വാക്ക് ഭഗവത് സ്തുതി ഭഗവത് കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, അതിലല്ലാതെ വേറെ ഒന്നിലും രുചി വരില്ല അതിനെന്നാണ്. മനസ്തേ പാദാബ്ജേ നിവസത്തു വച സ്തോത്രഭനിതൗ. ഭഗവാനെ സ്തുതിക്കുന്നതിൽ വാക്ക് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. എല്ലാ ഭക്തന്മാരും ഇതിന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ ഇതേ ഐഡിയ പറഞ്ഞിട്ടുണ്ട്. മനസ്സ് ഭഗവാനെ അങ്ങയുടെ പാദത്തിൽ നിൽക്കട്ടെ, ഈ വാക്ക് വേറെ വിഷയങ്ങളിലൊന്നും സഞ്ചരിക്കാതെ ഈ വാക്ക് ഭഗവത് കാര്യങ്ങളെ ഭഗവാനെക്കുറിച്ച് ഭഗവത് കഥകളെക്കുറിച്ച് പറയുന്നതിലേ പോകട്ടെ എന്നാണ്. വച സ്തോത്രഭണിതൗ. ശരീരത്തിനെയും ഏതെങ്കിലും നിയോഗത്തിൽ വെക്കണമല്ലോ, വാക്കും മനസ്സും നിയോഗിച്ചാലും പോരാ. ഈ ശരീരമുണ്ടല്ലോ അത് വളരെ അപകടം പിടിച്ചതാ, നമുക്കറിയുന്നില്ല. മനസ്സൊക്കെ ശാന്തമായിട്ടുണ്ടെങ്കിലും നമ്മൾ എന്താ വെറുതെ ഒന്ന് നടന്നിട്ട് വന്നതല്ല എന്ന് പറഞ്ഞു എവിടെയെങ്കിലും പോയാൽ നമുക്ക് പല ഈ ശരീരത്തിനായിട്ട് ചില വാസനകൾ ചില ഹാബിറ്റ്സ് ഒക്കെ ഉണ്ട്. ആ ഹാബിറ്റിനനുസരിച്ച് മനസ്സ് കൂടെ ഇല്ലെങ്കിലും ശരീരം ചിലപ്പോൾ വലിച്ചുകൊണ്ട് പോയി കളയും. ആ ഈ സമയത്ത് ഒരു സീരിയൽ ഉണ്ടല്ലോ ടി വിയുടെ മുമ്പിൽ പോയി ഇരിക്കാൻ തോന്നും, ശരീരം അങ്ങോട്ട് എഴുത്തോണ്ട് പോയി അവിടെ കൊണ്ടുപോയി വയ്ക്കും. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ധ്യാനിച്ചതും ഭഗവത് വിചാരം ചെയ്തതൊക്കെ 5 മിനിറ്റ് കൊണ്ട് പറന്നു പോകും. അപ്പൊ ശരീരത്തിന് അംഗങ്ങളെ എല്ലാത്തിനും ഏതെങ്കിലും ഒരു എൻഗേജ്മെന്റിൽ വെക്കണം എന്നാണ്. മനസ്സിനെയും വാക്കിനെയും മാത്രം വെച്ചാൽ പോരാ, ശരീരത്തിനും ഒരു എൻഗേജ്മെന്റ് കൊടുക്കണം. സ്ഥൂലമായ ഈ അവയവത്തിൽ നിന്ന് സൂക്ഷ്മമായ അവയവം വരെ എല്ലാത്തിനും ഒരു എൻഗേജ്മെന്റ് കൊടുക്കണം. അപ്പൊ ശരീരത്തിന് എന്താണ് എൻഗേജ്മെന്റ് എന്നാണ്. ആദ്യം കൈ കരം എന്താ ചെയ്യേണ്ടത്, ഈ കൈ എന്താ ചെയ്യേണ്ടതെന്നാണ്. അർച്ചായാം അർച്ചനം ചെയ്യട്ടെ ഈ കൈ എന്നാണ്. മനസ്തേ പാദാബ്ജേ നിവസതു വച സ്തോത്രഭനിതൗ കരൗചാഭ്യ അർച്ചായാം. ഈ കൈ ഭഗവാനെ അർച്ചന ചെയ്യുന്നതിലേ ഇരിക്കട്ടെ, ഭഗവാനെ അർച്ചിച്ചുകൊണ്ടേ ഇരിക്കട്ടെ എന്നാണ്. ശ്രുതിരപി കഥാകന്ദന വിധൗ. ചെവി എല്ലാ ഇന്ദ്രിയങ്ങളെയും ഏതെങ്കിലും ഒരു വിധത്തില് ഭഗവത് വിഷയത്തിൽ നിയോഗിക്കുകയാണ്. ശ്രുതിരപി കഥാകന്ദന വിധൗ. ചെവി എന്താ ചെയ്യേണ്ടത്, ഭഗവത് കഥകളെ കേട്ടോടെ. ഇതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ ഈ ശരീരത്തിനൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വലിയ അപമാന. സുഭാഷിതത്തില് ഒരു ഒരു കഥയുണ്ട്. ഒരാള് ഒരു വലിയ ഒരു കച്ചവടക്കാരൻ, മഹാ അർഭിഷികനായ ഒരു കച്ചവടക്കാരൻ ഒരിക്കലൊരു കാട്ടിലൂടെ പോവായിരുന്നു. കാട്ടിലൂടെ പോകുമ്പോ പെട്ടെന്ന് കുറെ കുറുക്കന്മാർ വന്നു അത്രേ. കുറുക്കന്മാരെ കണ്ട ഉടനെ ഇയാൾക്ക് എങ്ങോട്ട് ഓടണം എങ്ങോട്ട് പോകണം എന്ന് അറിഞ്ഞില്ല. അയാൾ ഉടനെ എന്ത് ചെയ്തു, പഴയ ഒരു കഥ കേട്ടിട്ടുണ്ട്, ചത്തമാതിരി കടന്നു കഴിഞ്ഞാൽ കുറുക്കന്മാർ പോയിക്കോളൂ എന്നാണ്. അപ്പൊ അയാൾ ചത്തമാതിരി നീണ്ടു നിവർന്ന് കാലും കൈയും ഒക്കെ നീണ്ടു നിവർത്തി വെച്ച് കിടന്നു. ഈ കുറുക്കന്മാരൊക്കെ കൂടെ അടുത്തു വന്നു അത്രേ. അപ്പൊ ഒരു വലിയ കുറുക്കനും കുറെ കുട്ടിക്കുറുക്കന്മാരുമാണ്. അപ്പൊ ഈ കുട്ടികളൊക്കെ കൂടെ കുട്ടിക്കുറുക്കന്മാരൊക്കെ കൂടെ അടുത്തു വന്നു എന്നാണ്. ഇയാളിങ്ങനെ മരിച്ചു കിടക്കണമൊക്കെ വന്ന് മണത്ത് നോക്കി. ആ വലിയ കുറുക്കൻ കുറച്ച് വിവരമുള്ള കുറുക്കനാണ്, അതും വന്ന് അടുത്തു വന്ന് നിന്നു. അപ്പൊ ഈ കുട്ടിക്കുറുക്കന്മാരൊക്കെ കൂടെ ആ അച്ഛനോ അമ്മയോ ആ വലിയ കുറുക്കനോട് ചോദിച്ചു, അത്രേ ഞാൻ ഇയാളുടെ കൈ കടിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്, കൈ നല്ല വടി തടിയുണ്ട്, ഈ കയ്യിൽ കടിച്ചോട്ടെ തിരിയുന്നതാണ്. അപ്പോ ആ തള്ള ആ വലിയ കുറുക്കൻ പറഞ്ഞു, അയ്യോ അവന്റെ കയ്യിൽ കടിക്കേണ്ട, അവന്റെ കൈ ഉണ്ടല്ലോ അത് മഹാ അപകടമാണ്. ഹസ്തവു ദാന വിവർജിതവു. ആ കൈ കൊണ്ട് അവൻ ഒരാൾക്ക് അരക്കാശ് കൊടുത്തിട്ടില്ല, ഇത്രയും സമ്പാദിച്ചിട്ടുണ്ടെന്നല്ലാതെ വീട്ടിന് മുമ്പിൽ വരുന്ന ഒരു ഭിക്ഷക്കാരൻ 5 പൈസ ഇട്ട് കൊടുക്കില്ല ആ കൈ കൊണ്ടെന്നാണ്. അതുകൊണ്ട് ആ കൈ കടിക്കേണ്ട, മഹാ അപകടമാണ്, കടിച്ചാൽ നമുക്ക് ദഹിക്കില്ല എന്നാണ്. ഹസ്തവു ദാന വിവർജിതവും. അപ്പോ കുറുക്കൻ, ശരി എന്നാ കൈ വേണ്ട, ചെവി സാമാന്യം വലിപ്പമുണ്ട്, ചെവി കടിച്ചോട്ടെ എന്ന് ചോദിക്ക. ശ്രുതിപുട്ടവും സാരസ്വത ദ്രോഹിണൗ. ഇയാളുടെ ചെവി ഉണ്ടല്ലോ അത് ശരിക്ക് സരസ്വതി ദേവി അപമാനിച്ചിട്ടുണ്ടെന്ന്. ഒരു നല്ല കാര്യം ഭഗവത് കഥകള് ഭഗവത് വിഷയങ്ങൾ അവൻ ആ ചെവി കൊണ്ട് കേട്ടിട്ടേ ഇല്ല, അത് കേട്ടാൽ ചെവി പൊത്തും. അങ്ങനെ വല്ലതും കേട്ടാൽ ഉടനെ ചെവി അടയ്ക്കുന്നതാണ്, അറിയാതെ പോലും അത് ചെവിയിൽ വീഴരുത് എന്നാണ്. എന്നാലോ വേണ്ടാത്തൊക്കെ കേട്ടിട്ടുണ്ട്. ഇയാളുടെ ചെവി എന്തുകൊണ്ടാ നല്ല കാര്യം കേൾക്കാൻ പോവാത്തെന്ന് വെച്ചാൽ അയാൾക്ക് സമയം ഉണ്ടായിരുന്നില്ല, ചെവി എപ്പോഴും അടുത്ത വീട്ടിൽ ചുവരിലേ ഫിറ്റ് ചെയ്ത് വെച്ചോണ്ടിരുന്നു എന്നാണ്. അവിടെ എന്താ പറയണതെന്ന് അറിയാനായിട്ട് നല്ല കാര്യങ്ങൾ ശ്രവണപുട്ടത്തിൽ വീണിട്ടേ ഇല്ല എന്നാണ്. ശ്രുതിപുട്ടവും സാരസ്വത ദ്രോഹിണവും. എന്നാ ഇയാളെ കണ്ണിൽ ഞാൻ കടിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. വലിയ വലിയ പൊള്ള കണ്ണുണ്ട്, അതോ കടിച്ചോട്ടെ? അയ്യോ അവന് മഹാ കണ്ണുകടിയാണ്, കണ്ണില് മാത്രം കടിക്കണ്ട എന്ന്. ആ കണ്ണ് മഹാമോശാണത്. നേത്രേ സജ്ജനലോകനേന രഹിതേ, ആ നേത്രം കൊണ്ട് ആ കണ്ണുകൊണ്ട് ഒരു സജ്ജനങ്ങളെ കണ്ടിട്ടില്ല, ഒരു അമ്പലത്തിലേക്ക് പോയിട്ടില്ല, ഒരു വിഗ്രഹ ഒരു ഭഗവത് ദർശനം ചെയ്തിട്ടില്ല, ഒരു മഹാത്മാക്കളെ കണ്ടിട്ടില്ല, നല്ലതൊന്നും കണ്ടിട്ടില്ല, ചീത്തയായിട്ടുള്ള എല്ലാം കണ്ടിട്ടുണ്ടതാണ്. ആ കണ്ണില് കടിക്കരുത് എന്നാണ്. സജ്ജനലോകനേന രഹിതേ, കാലങ്ങട് കടിച്ചോട്ടെ എന്ന് ചോദിക്കുക. പാദൂന തീർത്ഥം ഗതൗ, ആ കാലുകൊണ്ട് ഒരു തീർത്ഥസ്ഥാനത്തിലേക്ക് പോയിട്ടില്ല. കച്ചവടം ചെയ്യാനായിട്ട് ഗുരുവായൂരുടെ മുമ്പിൽ വരെ പോയിട്ട് വരും, അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോവില്ല എന്നാണ്. സമയം കിട്ടിയിട്ടില്ല എന്നാണ്. അതുവരെ പോയിട്ട് വരും, അങ്ങോട്ട് പോകാൻ തോന്നില്ല എന്നാണ്. ഒരു തീർത്ഥസ്ഥലത്തിലേക്ക് പോയിട്ടില്ല ആ പാദം കൊണ്ട്. പാദൂന തീർത്ഥം ഗതൗ, വയറ് കടിച്ചോട്ടെ ചോദിക്കുക. വയറ് ഇങ്ങനെ വലുതായിട്ടുണ്ട്. അയ്യോ, ആ വയറ് കടിക്കണ്ട. അന്യായാർജിത വിത്തപൂർണം ഉദരം, ആ ഉദരം ഉണ്ടല്ലോ, അന്യായാർജിത വിത്തപൂർണ്ണം, അന്യായമായിട്ട് ഉണ്ടാക്കിയ പണം കൊണ്ട് തിന്നു നിറച്ചിരിക്കുന്നതാണ് ആ വയറ്. അത് സാധാരണമായിട്ട് വീർത്തതല്ല, അത് അത് വേണ്ടാത്തൊക്കെ കുത്തി നിറച്ചിട്ടാണ് ഇത്രയും വീർത്തിരിക്കുന്നത്. അന്യായാർജിത വിത്തപൂർണം ഉദരം, ഇതൊന്നും കടിക്കാൻ പറ്റില്ലെങ്കിൽ ഇനി നിവൃത്തിയില്ലാത്ത തല കടിക്കണം. തലയാണ് ഏറ്റവും ഘനം കൂടിയ കാര്യം. പൊട്ടിച്ച് ഉള്ളിലുള്ളത് നോക്കാന്ന്, അത് വേണ്ടേ വേണ്ട എന്നാണ്. ഗർവേണ തുങ്കം ശിര, അഹങ്കാരം കൊണ്ട് തല അവൻ ഒരിക്കലും ഒരാളുടെ മുമ്പിൽ താഴ്ത്തിയിട്ടില്ല. ഗർവേണ തുങ്കം ശിര, എന്നിട്ട് ആ കുറുക്കം പറയണേ, കുട്ടികളെ ഇതൊന്നും നമുക്ക് വേണ്ട, ഈ ശരീരത്തിന്റെ അടുത്തേ പോകരുത്. രേ രേ ഗജംബുക മുഞ്ച മുഞ്ച സഹസ നീജംസു നിന്ദ്യം വപുഹു, വളരെ നിന്ദ്യമാണ് ഈ ശരീരം, അതിന്റെ അടുത്തേ പോകണ്ട, നമുക്ക് പോവാ വരുമെന്നാണ്. ഇയാൾ കേട്ടോണ്ട് കിടക്കണ്ട, അവിടെ കുറുക്കന്മാരെ നിന്ദിച്ചിട്ട് പോണത് കേട്ടോണ്ട് കിടക്കണ്ട എന്നാണ്. ഈ ശരീരവും മനസ്സും ബുദ്ധിയും ഒക്കെ നല്ല കാര്യത്തിന് നിയോഗിച്ചിട്ടില്ലെങ്കിൽ അജീത കാര്യത്തിലേക്ക് പോകും. എനർജി ഉള്ളിലുണ്ട്, അത് ഏതെങ്കിലും വഴിക്ക് പോകണം. നല്ല കാര്യത്തിൽ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതിന് പോണ്ട വഴിക്കൊക്കെ അത് പോകും. അതുകൊണ്ട് മനസ്സിനെ ഭഗവാനെ നിയോഗിക്കുക. മനസ്തേ പാദാബ്ജേ നിവസതു വചസ്തോത്രഭനിതൗ കരൗചാഭ്യർച്ചായാം ശ്രുതിരപി കഥാകന്നനവിധൗ തവധ്യാനേ ബുദ്ധിഹി. ബുദ്ധി എന്ത് വേണം? ബുദ്ധിയെ നിരന്തരം ഭഗവത് ധ്യാനത്തിലേ ചെലുത്തിക്കൊണ്ടിരിക്കണം എന്നാണ്. കർമ്മം ചെയ്യുന്ന കാലമാണെങ്കിൽ കർമ്മത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ സമയത്തൊക്കെ ഏകാന്തത്തിൽ പോയിരുന്നു ഭഗവാനെ നിരന്തരം ധ്യാനം ചെയ്ത് പരിശീലിക്കണം. ചഞ്ചലമായ മനസ്സിനെ കുറച്ചു കുറച്ചായിട്ട് ഭഗവത് ധ്യാനത്തിൽ കൊണ്ടുവന്ന് ശ്വാസത്തിനെ കുറച്ച് നിയന്ത്രണം ചെയ്ത് ഹൃദയത്തിൽ ഭഗവാനെ ധ്യാനം ചെയ്ത് ധ്യാനം ചെയ്ത് ബുദ്ധിയെ ഭഗവാന്റെ പാദപത്മത്തിൽ ആസക്തമാക്കി തീർക്കണം എന്നാണ്. ബുദ്ധി ഭഗവത് ധ്യാനം കൊണ്ട് ബുദ്ധിയിൽ തെളിച്ചം വരണം, ബുദ്ധി സൂക്ഷ്മമാവണം. അപ്പൊ ഭഗവത് തത്വത്തിനെ ഗ്രഹിക്കാൻ ബുദ്ധിക്ക് കഴിയും. ആ ബുദ്ധിയെ ഭഗവത് ധ്യാനത്തിൽ ചെലുത്തണം എന്ന്. മനസ്തേ പാദാബ്ജേ നിവസതു വച സ്തോത്രഭനിതൗ കരൗചാഭ്യർച്ചായാം ശ്രുതിരപി കഥാകന്നനവിധൗ തവ ധ്യാനേ ബുദ്ധി. ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കല്, ഭഗവാന്റെ തത്വത്തിനെ ധ്യാനിക്കല്, അതേമാതിരി ഭഗവത് കഥകൾ നമ്മൾ എത്രയോ കഥകൾ കേൾക്കുന്നു, ഭാഗവതം കേൾക്കുന്നു, രാമായണം കേൾക്കുന്നു, ഭഗവത് പരമായ തത്വവിഷയങ്ങളൊക്കെ കേൾക്കുന്നു. ഈ കേട്ടതൊക്കെ കേട്ടപടിയെ വിട്ടിട്ട് പോയാൽ ധ്യാനമാവില്ല. ഈ കേട്ടതൊക്കെ നമുക്ക് കേൾക്കാൻ എപ്പോഴും അവസരം കിട്ടില്ല. അപ്പൊ അവസരം കിട്ടുമ്പോ ഈ കാള അവസരം കിട്ടുന്ന സമയത്ത് വെക്കോളൊക്കെ തിന്നു വെച്ചിട്ട് അതിന് പിന്നെ വേറെ ഒരിക്കൽ ഒഴിവ് കിട്ടുമ്പോ അതൊക്കെ ആ വൈക്കോലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അയവറക്കുമല്ലോ വായിൽ കൊണ്ടുവന്നിട്ട്. അതുമാതിരി നമ്മൾ ഈ തത്വശ്രവണം കിട്ടുന്ന സമയത്തൊക്കെ ഗ്രഹിക്കാം. ഗ്രഹിച്ചിട്ട് എപ്പോ സമയം കിട്ടുന്നു അപ്പൊ ഏകാന്തത്തിൽ പോയി ഇരുന്നു കൊണ്ട് ഇതിനെയൊക്കെ വീണ്ടും വീണ്ടും മനോമണ്ഡലത്തിലേക്ക് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരാ എന്നാണ്. വീണ്ടും വീണ്ടും മനസ്സിന്റെ മണ്ഡലത്തിലേക്ക് ഇത് പൊക്കിക്കൊണ്ടുവന്ന് ധ്യാനം ചെയ്യാം, മനനം ചെയ്യാം, വിചാരം ചെയ്ത് നോക്കാം ഈ ഭഗവത് തത്വം എന്താണെന്ന്. വീണ്ടും 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 മനനം ചെയ്യുന്ന ആൾക്ക് ഇത് തെളിഞ്ഞു കിട്ടും. ഈ മനനം ചെയ്യുന്നവനെയാണ് മുനി എന്ന് പറയുന്നത്. ആ മനനം തന്നെയാണ് ധ്യാനവും. ഭഗവത് തത്വത്തിനെ വീണ്ടും 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 വിചാരം ചെയ്ത് നോക്കാം. അത് വിച്ഛിന്നമായിട്ടിരിക്കുമ്പോ അത് ധാരണ എന്ന് പറയും. ഒരു നെയ്യ് ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോ എങ്ങനെ അത് വടി മാതിരി ഇങ്ങനെ പോകുന്നോ അതുമാതിരി നിരന്തര പ്രവാഹമായി കഴിഞ്ഞാൽ അത് ധ്യാനം. ആ ധ്യാനത്തിൽ തന്നെ ശ്രമമില്ലാതെ കുറെ കാലം ധ്യാനം പരിശീലിച്ച് ചില അപൂർവ നിമിഷങ്ങളിൽ നമ്മൾ ധ്യാനിക്കണമെന്നുള്ള ബോധം പോലും വിട്ടിട്ട് തന്നെ മറന്നിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒരു ആനന്ദമായി ഉയർന്ന മണ്ഡലത്തിലിരിക്കുന്ന ഒരവസ്ഥ, അതിനാണ് സമാധി എന്ന് പറയുന്നത്. സമാഹിതമായിട്ടിരിക്കുന്നു എന്ന ചിത്തം എല്ലാം മറന്ന് ഭഗവാനിൽ ലയിച്ച ലോകബോധമേ ഇല്ലാതെ ലോകവ്യവഹാരമേ ഇല്ലാതെ നിശ്ചലമായിട്ട് നിൽക്കുന്നു എന്നാണ്. ആ നിശ്ചലമായിട്ട് നിൽക്കുന്ന അവസ്ഥ സമാധി. ആരംഭത്തിൽ മനസ്സിനെ വളരെ വിഷമിച്ചു വേണം പിടിച്ചു കൊണ്ടുവരാനായിട്ട്. ഭഗവാൻ ഗീതയിൽ അതിന് ഉപായം പറയുന്നുണ്ട്. മനസ്സ് എപ്പോ എപ്പോ പുറത്തേക്ക് ഓടിപ്പോണു അപ്പോഴൊക്കെ ഇനി വലിച്ചോണ്ട് വരുമെന്നാണ്. യഥോ യഥോ നിശ്ചരതി മനഃശ്ചഞ്ചലം അസ്ഥിരം തതസ്തഥ നിയമ്യേതത് ആത്മന്യേ വശം നയേത്. എപ്പോ എപ്പോ മനസ്സ് പുറത്തേക്ക് പോകുന്നു അപ്പോഴൊക്കെ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഭഗവത് പാദാരവിന്ദങ്ങളിൽ വെക്കാം. വീട്ടില് പശു ഉള്ളവർക്കറിയാം, പശുവിനെ ഒരു ചില കാലങ്ങളിൽ നമ്മൾ അഴിച്ചുവിടും, അത് പലയിടത്തും പോയി മേഞ്ഞോട്ടെ എന്ന് പറഞ്ഞിട്ട്. ചിലവർ ഈ പശുക്കളെ അഴിച്ചുവിട്ടേ പഴകി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ പശു പലയിടത്തും പോയിട്ട് പലരുടെ തൊടിയിലും കടന്ന് വിളവൊക്കെ നശിപ്പിക്കും. അപ്പൊ അവർ വന്ന് കംപ്ലൈന്റ് പറയും, പശുവിനെ പിടിച്ച് കെട്ടിക്കൂടാ ചോദിക്കും. പശുവിനെ നമ്മൾ പിടിച്ച് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അഴിച്ചുവിട്ടാൽ പിന്നെയും പശു അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോകും. പശുവിനെ അഴിച്ചുവിട്ടാൽ അങ്ങോട്ട് തന്നെ പോകും പശു, എവിടെ അതിന് തീറ്റയുണ്ടോ അങ്ങോട്ടേക്ക് പോകും പശു. അപ്പൊ എന്ത് ചെയ്യാ, പശുവിനെ കൊണ്ടുവന്ന് കെട്ടിയിടവും വേണം, കെട്ടിയിട്ടിരിക്കുന്ന ഇടത്ത് പശുവിന് തീറ്റ കൊടുക്കുകയും വേണം. അതിനോടത്ത് കൊണ്ടുവന്ന് കെട്ടിയിടുക, കെട്ടിയിട്ട് അടുത്ത് പശുവിന് തീറ്റ കൊടുക്കുക, അഴിച്ചുവിട്ടാൽ പിന്നെയും പോവും സ്വാഭാവികമായിട്ട്. പക്ഷെ അതിന് വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് കെട്ടിയിട്ട് കെട്ടിയിട്ടിരിക്കുന്ന ഇടത്ത് തീറ്റ കൊടുത്ത് പഴക്കി കഴിഞ്ഞാൽ, അഭ്യാസം ചെയ്ത് കഴിഞ്ഞാൽ, കുറെ കാലം കഴിഞ്ഞാൽ അത് അഴിച്ചുവിട്ടാലും പോവില്ല.